2024 ഡിസംബർ 13 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കണ്ണീരിൽ നിന്ന് കരുത്തിലേക്ക് തുഴഞ്ഞ് കയറിയവർ, ഉരുളെടുത്ത വഴികൾ, ഇരളിലാണ്ട ജീവിതം, പരമ്പര 3 ഭാഗത്തിൽ കെ പി സജീവൻ എഴുതുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആഴം പറയുമ്പോഴും അതിജീവന കഥകൾ കാണാതെ വയ്യ. എല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവർ നൽകുന്ന ഊർജ്ജം ചെറുതല്ല. രണ്ടുപേരെക്കുറിച്ച് മാത്രമാണ് ഈ അന്വേഷണം പറഞ്ഞു പോകുന്നത്. നൌഫലും ശ്രുതിയും രണ്ടുപേരും കടന്നുപോയ സങ്കടപ്പാടിന്റെ കണ്ണീരൊപ്പല്ല പറയുന്നത്, മറിച്ച് ദുരന്തഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയവർക്കായി സമർപ്പിക്കുന്ന പ്രതീക്ഷകളുടെ ഒരു മധുര നാരങ്ങ. ദുരന്തത്തിന്റെ ആഴം, വേദന തീർത്ത മുറിവുകൾ എല്ലാം ബാക്കിയാണ്. അത് എന്ന് തീരുമെന്ന് അറിയില്ല. കേരളം എന്നെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ ജോലിയുമായി വയനാട് കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ എന്റെ കാര്യത്തിൽ എന്നതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഇടപെടലുകൾ ഉണ്ടാവണം. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ജീവിക്കാനായി സമരത്തിനിറങ്ങുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. വയനാട് ചൂരൽമല ദുരന്തത്തിൽ അച്ഛനും അമ്മയുമടക്കം എല്ലാം നഷ്ടപ്പെടുകയും പിന്നീട് പ്രതിശ്രുത വരൻ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തപ്പോൾ ഒറ്റയ്ക്കായി പോയ ശ്രുതിയുടെ വാക്കുകളാണ് ഇത്. കരുത്തിന്റെ നവശ്രുതി. ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട്. മുണ്ടക്കൈ ചൂരൽമല ഉരൽപൊട്ടലിൽ അച്ഛൻ ശിവണ്ണനെയും അമ്മ സബിതയെയും സഹോദരി ശ്രേയയും ശ്രുതിക്ക് നഷ്ടമായി. ദുരന്തം സംഭവിക്കുമ്പോൾ കോഴിക്കോട്ട് മിംസ് ആശുപത്രി ജോലിയിലായിരുന്നതിനാൽ മാത്രം അവളെ ഉരുൾ കവർന്നില്ല. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ചൂരൽമലയിലെ കാഴ്ച ശ്രുതിയുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. ഉറ്റവരായി ആരുമില്ല. വീട് നിന്നെടുത്ത് ഓർമ്മകൾ പോലും ബാക്കിയില്ല. പിന്നീട് ശ്രുതിക്ക് തണലായി ഉണ്ടായിരുന്നത് പ്രതിശ്രുത വരൻ ജെൻസൺ മാത്രം. ഡിസംബറിലാണ് ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അവിടെയും അവളെ വിധി ക്രൂരമായി പരീക്ഷിച്ചു. സെപ്റ്റംബർ 10 ശ്രുതിയും ജെൻസനും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ജെൻസൺ മരിച്ചു. പരിക്കേറ്റ അവസ്ഥയിൽ നിന്ന് ശ്രുതി സുഖം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. കൽപ്പറ്റ അമ്പലശ്ശേരിയിലെ വാടക വീട്ടിൽ ഇരിക്കുമ്പോഴാണ് അവൾക്ക് ആശ്വാസമായി സർക്കാർ ജോലി തേടിയെത്തിയത്. ഓർഡർ കൈപ്പറ്റിയതിന് പിന്നാലെ തിങ്കളാഴ്ച കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലെത്തി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. വീട്ടിൽ കാണാനെത്തിയപ്പോൾ ശ്രുതി ഒറ്റ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളെല്ലാം ഇടപെട്ട് എന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കി. പക്ഷേ അതുപോലെ താൽക്കാലിക വാടക വീടുകളിലും മറ്റും താമസിക്കുന്ന നിരവധി പേരുടെ ജീവിത പ്രശ്നങ്ങളും ഉണ്ട്. നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് മുന്നിലേക്ക് കൂടി തിരിയണം. ശ്രുതി എന്നത് ഇന്ന് കേരളത്തിൽ വെറും ഒരു പേരല്ല, അതിജീവനത്തിന്റെ വലിയ പാഠമാണ്. ഉപ്പയാണ് എന്നും എന്റെ ഹീറോ. സഹോദരി പ്രിയങ്ക ഗാന്ധിക്ക് വലിയ തിരഞ്ഞെടുപ്പ് ജയം നൽകിയ വയനാട്ടിലെ ജനതയോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിലെത്തിയപ്പോൾ രാഹുലിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് വയനാട് ദുരന്ത ബാധിതരെ സഹായിച്ചതെന്ന് നമുക്കറിയാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഫേ ജൂലൈ 30 ദുരന്തത്തിൽ 11 പേരെ നഷ്ടമായ നൌഫൽ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ചതാണ് ജൂലൈ 30 എന്ന പേരിലുള്ള കഫേ. അടുത്ത തവണ ഞാൻ വരുമ്പോൾ ആ കഫേയിൽ പോകും. അതുവഴി പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവിടെ കയറണം. അവിടെ പോയി ഒരു കാപ്പി കുടിക്കുന്നത് അവർക്ക് ആത്മവിശ്വാസവും ശക്തിയും പകരും. കുറച്ച് ദിവസമേ ആയുള്ളൂ നൌഫൽ സുമനസുകളുടെ സഹായത്തോട് മേപ്പാടി ടൌണിൽ നിന്ന് 900 കണ്ടിയിലേക്ക് തിരിയുന്ന റോഡിൽ കട തുടങ്ങിയിട്ട് കണ്ടും കേട്ടുമറിഞ്ഞ് കടയിലേക്ക് എത്തുന്നത് നിരവധി പേരാണ്. ഞങ്ങൾ എത്തുമ്പോൾ കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു നൌഫൽ. 10 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും അതിനു മുൻപേ പറന്നെത്തി ദുരന്തത്തിന്റെ ഓർമ്മകളിലേക്ക് വിളിച്ചപ്പോൾ പേഴ്സിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്തു കാണിച്ചു. ദുരന്തത്തിന് 3 മാസം മുൻപ് ഒമാനിലേക്ക് പോയപ്പോൾ മകൻ മുഹമ്മദ് നിഹാൽ ഉപ്പയറിയാതെ പെട്ടിയിൽ എഴുതിയിട്ടൊരു കുറിപ്പ്. ഉപ്പ എന്റെ ഹീറോ ആണ്, നിങ്ങളെപ്പോലൊരു പിതാവിന് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. അപ്പോൾ നൌഫലിന്റെ കണ്ണിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. എന്റെ ഭാര്യ സജന, 3 കുഞ്ഞുങ്ങൾ, പിന്നെ ഉപ്പ, ഉമ്മ, സഹോദരങ്ങൾ 11 പേരെയാണ് ദുരന്തം കൊണ്ടുപോയത്. ദുരന്തമുണ്ടായ ഉടനെ ഒരു സുഹൃത്തിന്റെ ഫോണാണ് വന്നത്. നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരാളെപ്പോലും എനിക്കായി ബാക്കി വെച്ചില്ല. മാസങ്ങളോളം മരവിപ്പായിരുന്നു. ഇങ്ങനെ ഒരു കട തുറക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ആർക്കു വേണ്ടിയാണ് ഈ പെടാപ്പാട്? പക്ഷെ ദുരന്തത്തിനിരയായ ഒരുപാട് പേർക്ക് എന്നെപ്പോലെ ഒരാളുടെ തിരിച്ചുവരവ് വലിയ ഊർജ്ജം നൽകുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഇതൊരു നിയോഗമാണെന്ന് കരുതുന്നു. പിന്നെ ഈ പേര് കഫേ ജൂലൈ 30 മറ്റെന്ത് പേരാണ് ഞാൻ ഇടേണ്ടത്?